ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഏകദേശം 1 മാസത്തിനുശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. 1 മാസമെന്നത് വളരെ വലിയ ഒരു കാലയളവാണ്. വളരെയേറെ സംഭവങ്ങൾ രാജ്യത്തും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ആഹ്ലാദത്തോടും ഉത്സാഹത്തോടും ദീപാവലി ആഘോഷിച്ചു കഴിഞ്ഞു. സമയാസമയങ്ങളിൽ ജീവിതത്തിൽ സന്തോഷം നിറച്ചുകൊണ്ടിരിക്കുന്നത് ഉത്സവങ്ങൾ തന്നെയാണ്. ദരിദ്രനായാലും ധനവാനായാലും ഗ്രാമവാസിയായാലും നഗരവാസിയായാലും ഉത്സവത്തിന് തനതു മഹത്വമുണ്ട്. ദീപാവലിക്ക് ശേഷം ഇന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താണോ പറഞ്ഞിരുന്നത്, അതിനുശേഷം എനിക്ക് പുതിയൊരു തിരിച്ചറിവുണ്ടായി, പുതിയൊരനുഭൂതിയുണ്ടായി. വിട്ടുകളാ, നാട്ടുകാരെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അവർക്കൊന്നും ചെയ്യാനുമില്ല എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മുടെ രാജ്യം തന്നെ അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഇന്ന് പറയുന്നു. ഈ വിചാരം മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യം അങ്ങനെയല്ല, നമ്മുടെ നാട്ടുകാരും അങ്ങനെയല്ല. എനിക്ക് പലപ്പോഴും തോന്നുന്നത് രാജ്യം വളരെ മുന്നിലാണ്, ഭരണകൂടങ്ങൾ വളരെ പിന്നിലും. ഭരണകൂടങ്ങളും തങ്ങളുടെ ഇത്തരം ചിന്തകളെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഭാരതത്തിന്റെ യുവത്വം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായി പ്രതിജ്ഞാബദ്ധരും ഉത്സാഹിതരുമാണ്. അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ നിലയ്ക്ക് അവർ ചെയ്യുന്നുമുണ്ട്. ഇത് ഞാൻ തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, കുറഞ്ഞത് 1 ഖാദിവസ്ത്രമെങ്കിലും വാങ്ങിക്കാൻ. ആരെയെങ്കിലും ഖദർധാരികളാക്കാനല്ല ഞാനത് പറഞ്ഞത്. എന്നാൽ എനിക്ക് ഖാദിമിൽ ഉടമകളിൽ നിന്നും ആഴ്ചയിൽ ഏകദേശം 125% വിൽപ്പനയിൽ വർധനവുണ്ടായി എന്ന വിവരം ലഭിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2 ഒക്ടോബർ മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2x കൂടുതൽ ഖാദിയുടെ വിൽപ്പന നടന്നു. ഇതിനർത്ഥം രാജ്യത്തെ ജനങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ മുന്നിലാണ്. ഞാൻ ഭാരതവാസികളെ നമിക്കുന്നു. ശുചീകരണം ഇത്തരത്തിലുള്ള ജനമുന്നേറ്റമായി മാറുമെന്ന് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നോ? പ്രതീക്ഷകൾ വളരെയേറെയാണ്. അതങ്ങനെയാവുകയും വേണം. ഇതിൻ്റെ ഒരു നല്ല ഫലം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശുചിത്വം ഇപ്പോൾ നമുക്ക് 2 തരത്തിൽ കാണാൻ കഴിയുന്നു. 1, പഴയ മാലിന്യങ്ങൾ, അത് മാലിന്യക്കൂമ്പാരമാണ്. അതിന് ഭരണകൂടവും ഭരണാധികാരികളും എന്തുപായം ചെയ്യും? ഇതൊരു വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. എല്ലാ ഭരണകൂടങ്ങൾക്കും എല്ലാ മുനിസിപ്പാലിറ്റികൾക്കും ഈ ഉത്തരവാദിത്വം നിറവേറ്റാനായി മുന്നോട്ട് വരേണ്ടി വരും. കാരണം ജനങ്ങളുടെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. മാധ്യമങ്ങളും വളരെ നല്ല രീതിയിൽ തങ്ങളുടെ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ മറുവശം വളരെ പ്രതീക്ഷയുള്ളതാണ്, സന്തോഷദായകമാണ്, മനസ്സിനും സന്തോഷം നൽകുന്നതാണ്. നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ കളയാം. ഇനി മുതൽ മാലിന്യം ഉണ്ടാക്കില്ലെന്നും പുതിയ മാലിന്യത്തിൽ വർധന ഉണ്ടാക്കില്ലെന്നും സാധാരണക്കാരന് തോന്നിത്തുടങ്ങി. മധ്യപ്രദേശിലെ സത്നായിൽ നിന്ന് ശ്രീ ഭരത് ഗുപ്ത എന്നൊരാൾ എനിക്ക് മൈ ഗോവിൽ മെയിലയച്ചു. അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്ത സമയത്തുണ്ടായ ഒരനുഭവമാണ് പറഞ്ഞത്. കത്തിതായിരുന്നു. സർ, ഞാൻ മുൻപും ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. സാധാരണയായി യാത്രക്കാർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന പേപ്പർ കീപ്പർ എല്ലാം അങ്ങുമിങ്ങും വലിച്ചെറിയുമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ട്രെയിൻ യാത്രയിൽ ആരും അങ്ങനെ ചെയ്തു കണ്ടില്ല. മാത്രവുമല്ല, കമ്പാർട്ട്മെൻറ്റിൽ ചവറ്റുകുട്ടയുണ്ടോ എന്നന്വേഷിക്കുന്നുമുണ്ടായിരുന്നു. ചപ്പുചവറുകൾ അതിലിടാം എന്ന ചിന്തയായിരുന്നു. എന്നാൽ ട്രെയിനിൽ ആ സംവിധാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു മൂലയ്ക്കായി എല്ലാവരും തങ്ങളുടെ ചപ്പുചവറുകൾ കൂട്ടിയിട്ടു. ഇത് എനിക്ക് വളരെ സുഖകരമായ ഒരു അനുഭവമായി തോന്നി എന്നാണ് പറഞ്ഞത്. ഈ അറിവ് എനിക്കെത്തിച്ചു തന്നതിന് ഞാൻ ഭരത്ജിയോട് നന്ദിയുള്ളവനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കൊച്ചുകുട്ടികളെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നൂറുകണക്കിന് വീട്ടുകാർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് തിന്നുകഴിഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ കവർ പെട്ടെന്ന് കയ്യിലെടുക്കുന്നു, വലിച്ചെറിയുന്നില്ല. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിയിരിക്കുന്നു, ഇന്നത്തെ ഹീറോ എന്ന തലക്കെട്ടിൽ ഇന്നത്തെ എന്റെ ഹീറോ എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് ആ കുട്ടി ഇപ്പോൾ എവിടെ ചവർ കണ്ടാലും എടുത്തുകളയുന്നു, സ്കൂളിൽ പോകുമ്പോഴും ഇത് ചെയ്യുന്നു, അവൻ സ്വയമാണ് ഇത് ചെയ്യുന്നത്. താങ്കൾ കണ്ടാലും നമ്മുടെ നാട് നമ്മൾ വൃത്തികേടാക്കില്ല എന്ന് എല്ലാവർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാലിന്യ കൂമ്പാരമുണ്ടാക്കില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ലജ്ജ തോന്നുന്നു. ഉടൻ തന്നെ അവരെ തടയുന്ന ആരെങ്കിലുമുണ്ടാകും. ഇതിനെ ഞാൻ നല്ല സൂചനയായി കാണുന്നു. മറ്റൊരു നല്ല കാര്യം കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കാണാൻ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ വരാറുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ, കായിക മേഖലയിലെ ആൾക്കാരാകട്ടെ, സിനിമാ ലോകത്തെ ആളുകളാകട്ടെ, വ്യവസായികളാകട്ടെ, ശാസ്ത്രജ്ഞന്മാരാകട്ടെ, ഈ ദിവസങ്ങളിൽ അവർ എന്നോട് സംസാരിക്കുമ്പോൾ 10 മിനിറ്റിലെ സംസാരത്തിൽ 5 മിനിറ്റ് സാമൂഹ്യ വിഷയങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ചിലർ ശുചീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ചിലർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ചിലർ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ചിലർ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതിനു മുൻപ് കൂടിക്കാഴ്ചയ്ക്ക് വരുന്ന വ്യാപാരി വ്യവസായികൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ വലിയൊരു മാറ്റം ഞാൻ കാണുന്നു. ഇപ്പോൾ അവർ സ്വന്തം താൽപ്പര്യങ്ങളെക്കാൾ ഏറെ സംസാരിക്കുന്നത് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചാണ്. ഈ വസ്തുതകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു നല്ല ദിശയിലേക്കാണ് നമ്മുടെ മുന്നേറ്റം എന്ന് എനിക്ക് ബോധ്യമാകുന്നു. മാലിന്യത്തിൽ നിന്നും അസുഖങ്ങൾ വരുന്നു എന്ന വസ്തുത സത്യമാണ്. എന്നാൽ രോഗങ്ങൾ എവിടെയാണ് വരുന്നത്? ധനവാന്റെ വീട്ടിലാണോ രോഗങ്ങൾ വരുന്നത്? രോഗം എന്നും ആദ്യം മുട്ടിവിളിച്ചിരുന്നത് ദരിദ്രന്റെ വീട്ടിൽ തന്നെയാണ്. നമ്മൾ ശുചീകരണം നടത്തുമ്പോൾ ഫലത്തിൽ നമ്മൾ സഹായിക്കുന്നത് ദരിദ്രനെയാണ്. എന്റെ ഏതെങ്കിലും ഒരു ദരിദ്ര കുടുംബം രോഗികളല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആരോഗ്യവാനായിരുന്നാൽ അവർ അധ്വാനിക്കും, സമ്പാദിക്കും, കുടുംബം സംരക്ഷിക്കും. അതുകൊണ്ടുതന്നെ എന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്റെ ദരിദ്രരായ സഹോദരീ സഹോദരന്മാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദരിദ്രരെ ഇതിലേറെ നന്നായി സേവിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ മാലിന്യമുണ്ടാക്കില്ലല്ലോ എന്ന് വന്നാലും ദരിദ്രന്മാർക്കാണ് നല്ലത് വരുന്നത്. ഇതിനെ ഇത്തരത്തിൽ തന്നെ കാണുന്നതാണ് നല്ലത്. എനിക്ക് വളരെയേറെ കത്തുകൾ വരുന്നുണ്ട്, പല തരത്തിലുള്ള കത്തുകൾ. എന്നാൽ നമ്മുടെ അംഗപരിമിതിയുള്ള കുട്ടികളെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നില്ലേ? ദൈവം അവർക്ക് എന്തൊക്കെയോ കുറവുകൾ നൽകിയിട്ടുണ്ട്, ശാരീരിക വൈകല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവരെക്കുറിച്ച് ഞാൻ എൻ്റെ സങ്കല്പനങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചിരുന്നു. ആ വിഷയത്തിലും എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ അവരവരുടെ വിജയഗാഥകൾ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ രണ്ടു കാര്യങ്ങൾ എൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. എൻ്റെ അഭിപ്രായം കേട്ടതിന് ശേഷം എൻ്റെ മാനവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ ഓഫീസർമാർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലുണ്ടായി. അവരെല്ലാവരും ചേർന്ന് ഒരു പദ്ധതിയുണ്ടാക്കി. നോക്കൂ, ഗവൺമെൻറ്റിന് പോലും എങ്ങനെ മാറ്റം വരുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിത്. അവർ ഒന്ന് തീരുമാനിച്ചത് അംഗപരിമിതിയുള്ള ഏതെങ്കിലും കുട്ടികൾ സാങ്കേതിക വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള 1000 കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകാനാണ്. ഇത്തരത്തിൽ ചിന്തിച്ച ആ വിഭാഗത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിനന്ദിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം അവർ ചെയ്തത് എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും എല്ലാ കേന്ദ്രീയ സർവകലാശാലകളിലും അംഗപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കാനാണ്. അവർക്ക് പടികയറാൻ കഴിയില്ല എങ്കിൽ അവർക്കു വേണ്ടി ട്രൈസൈക്കിൾ ഓടിക്കുന്നതിനുള്ള പ്രത്യേക ഏർപ്പാട് വേണം. അവർക്കു വേണ്ടി പ്രത്യേക തരത്തിലുള്ള ടോയ്ലറ്റുകളും വേണം. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുള്ള എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും കേന്ദ്രീയ സർവകലാശാലകൾക്കും 1,00,000 രൂപ നൽകാനുള്ള തീരുമാനം മാനവശേഷി വികസന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്നെടുത്തു. 100,000 രൂപയ്ക്ക് അംഗപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ഭൗതിക സാഹചര്യം ഒരുക്കിക്കൊടുക്കും. കുറച്ചുനാൾ മുൻപ് സിയാച്ചിനിൽ പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന സൈനികർക്ക് നടുവിലാണ് ഞാൻ ദീപാവലി ആഘോഷിച്ചത്. നാട് മുഴുവൻ ദീപാവലി തിമിർത്തപ്പോൾ ഞാൻ സിയാച്ചിനിലായിരുന്നു. അവർ കാരണമാണ് നമുക്ക് ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നത്. എന്തൊക്കെ വൈഷമ്യങ്ങൾക്ക് ഇടയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ രാഷ്ട്രത്തെ സേവിക്കുന്ന സൈനികർക്ക് സല്യൂട്ട് നൽകുന്നു. പക്ഷേ ഇന്നെനിക്ക് മറ്റൊരഭിമാനത്തെപ്പറ്റി പറയാനുണ്ട്. നമ്മുടെ സൈനികർ സുരക്ഷയുടെ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. പ്രകൃതിക്ഷോഭത്തിനിടയിലും സ്വന്തം ജീവൻ ത്യജിച്ചും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ എന്തു സാഹസത്തിനും മുതിരുന്നവരാണ് അവർ. കായികരംഗത്തും നമ്മുടെ ജവാന്മാർ ഭാരതത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു. നമ്മുടെ ചില സൈനികർ ബ്രിട്ടനിൽ വെച്ച് നടന്ന ശ്രേഷ്ഠമായ മത്സരത്തിൽ ഏകദേശം 140 രാജ്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. അതുകൊണ്ടുതന്നെ ഈ സൈനികരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ ദേശത്തെ സൈനികരും പുത്തൻ സൈനിക വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളുമടങ്ങിയ കായികരംഗത്ത് വിജയമുദ്ര കൈവരിച്ചവരോടൊപ്പം ചായസൽക്കാരത്തിന് പങ്കെടുക്കുവാൻ എനിക്ക് ഒരവസരം കിട്ടി. എനിക്ക് പുത്തൻ ഊർജം ലഭിച്ച മുഹൂർത്തമായിരുന്നു അത്. അവരുടെ ഉത്സാഹവും ഉന്മേഷവും എനിക്ക് അടുത്തുകാണാൻ അവസരം ലഭിച്ചു. മറ്റു ദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വിഭവങ്ങൾ വളരെ പരിമിതമാണ്. എന്നാൽ പോലും അതിൽ പരാതിപ്പെടുകയല്ല, മറിച്ച് അനുഭാവപൂർവ്വം സന്തോഷത്തോടെ ഇനിയും മികച്ചത് ഏറെ ചെയ്യാനുള്ള ആവേശമായിരുന്നു അവർക്ക്. ഇത് എനിക്കും ഈ കളിക്കാർക്കും കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയത്. എനിക്കിത് ഏറെ ആഹ്ലാദം പകർന്നു. ഒരു കാര്യത്തിലേക്ക് ഞാൻ ദേശവാസികളെ ഞാൻ തുറന്ന മനസ്സോടെ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. എനിക്ക് വിശ്വാസമുണ്ട്. ദേശവാസികൾക്കും എൻ്റെ വാക്കുകളിൽ വിശ്വാസമുണ്ട്. എൻ്റെ ഉദ്ദേശങ്ങളിൽ വിശ്വാസമുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി ഇന്ന് ഞാൻ അക്കാര്യം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. കള്ളപ്പണത്തെ സംബന്ധിച്ചാണ്. പ്രിയ ദേശവാസികളെ, നിങ്ങൾക്ക് ഈ പ്രധാന സേവകനെ വിശ്വസിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ വിശ്വാസത്തിൻ്റെ ഉടമ്പടിയാണ്. പുറത്തുപോയ ഭാരതത്തിൻ്റെ ഓരോ നയാപൈസയും നമുക്ക് തിരിച്ചുപിടിക്കണം. ഇതെന്റെ പ്രതിബദ്ധതയാണ്. ഇതിൻ്റെ ഓരോ വഴികളിലും പദ്ധതികളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ജനാധിപത്യത്തിൽ ഇത് സ്വാഭാവികമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ നിങ്ങൾക്കുറപ്പു തരുന്നു, നമ്മൾ ശരിയായ പാതയിലാണ്. ആർക്കുമറിയാത്ത ഒരു കാര്യം, എനിക്കും അറിഞ്ഞുകൂടാ, സർക്കാരിനും അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ, മുൻപുള്ള സർക്കാരിനും അറിയില്ല എത്ര പണം പുറത്തുപോയി എന്ന്. എല്ലാവരും അവരവരുടേതായ തന്ത്രങ്ങൾ വഴി വിവിധ കാരണങ്ങൾ നിരത്തുന്നു. എനിക്ക് അതിൽപ്പെട്ട് ചക്രം തിരിയാൻ താൽപ്പര്യമില്ല. എൻ്റെ പ്രതിബദ്ധത 2 രൂപയാകട്ടെ, 5 രൂപയാകട്ടെ, കോടിയാകട്ടെ, ദശകോടിയാകട്ടെ, എന്തായാലും ഈ ദേശത്തെ പാവങ്ങളുടെ പണമാണ്. അത് നമുക്ക് തിരിച്ചു പിടിക്കുക തന്നെ വേണം. ഞാൻ നിങ്ങൾക്കുറപ്പു തരുന്നു, എൻ്റെ പ്രയത്നങ്ങളിൽ ഒരു കുറവും വരില്ല, ഒരു തെറ്റും വരികയില്ല. നിങ്ങളുടെ ആശീർവാദം എനിക്കുണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്കു വേണ്ടി എനിക്ക് എപ്പോൾ എന്തു ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, അഭിഷേക് പാരിക്ക് അയച്ചത്. ഇത്തരത്തിലൊരു വിചാരം ഞാൻ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് അമ്മയും പെങ്ങന്മാരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കളും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്തും ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പ്രകടമാക്കിയിരുന്നു. ശ്രീ അഭിഷേക് പാരിക്ക് പറഞ്ഞത്, നമ്മുടെ യുവാക്കളിൽ വളരെ വേഗത്തിൽ മയക്കുമരുന്നിനോടുള്ള പ്രതിപത്തി ഏറി വരുന്നു എന്നാണ്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തെപ്പറ്റി മൻ കി ബാത്തിൽ അഭിപ്രായം പറയണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ വേദനയിൽ ഞാനും പങ്കാളിയാകുന്നു. അടുത്ത തവണ ഞാൻ മനസ്സു തുറക്കുമ്പോൾ മയക്കുമരുന്ന് വിപത്തിനെപ്പറ്റിയും മയക്കുമരുന്ന് മാഫിയയെപ്പറ്റിയും അതുകാരണം യുവാക്കളാകുന്ന സമ്പത്തിന് വന്നുചേർന്നിരിക്കുന്ന വിനാശത്തെക്കുറിച്ചും തീർച്ചയായും ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളോ അറിവുകളോ ഇതിൻ്റെ ഇരകളായവരെ രക്ഷപ്പെടുത്തിയതിൻ്റെ നേരനുഭവ സാക്ഷ്യങ്ങളോ ഉപായങ്ങളോ നിങ്ങൾക്കറിവുണ്ടെങ്കിൽ, ഇതിന് സഹായിച്ചിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറ്റിയുള്ള വിവരങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാനിത് ദേശവാസികളിലെത്തിക്കുന്നതാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഓരോ കുടുംബത്തിലും ഇത്തരം അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തണം. കുടുംബത്തിലെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഒരു കുട്ടിയും മയക്കുമരുന്നിൻ്റെ മാർഗം തിരഞ്ഞെടുക്കരുത്. ഇക്കാര്യം വിശദമായി അടുത്ത തവണ ചർച്ച ചെയ്യും. എനിക്കറിയാം, ഞാൻ കൈകടത്തുന്ന ഈ വിഷയങ്ങളിലെല്ലാം സർക്കാരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന്. പക്ഷേ നാം എത്ര കാലം ഇതിന് കൂട്ടുനിൽക്കും? നമ്മൾ എത്ര കാലം ഇതിനെ മറയ്ക്കുള്ളിൽ ഒളിച്ചു നിർത്തും? വല്ലപ്പോഴും നല്ല ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ റിസ്ക് എടുത്തേ മതിയാവൂ. ഞാനും അത്തരത്തിലുള്ള സാഹചര്യത്തിന് മുതിരുകയാണ്. നിങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ ഞാനിത് തുടരും. കുറച്ചാളുകൾ എന്നോട് ഇതും പറഞ്ഞു, മോദിജി, നിർദ്ദേശങ്ങൾ അങ്ങേക്ക് അയക്കാം, പക്ഷേ ദേശത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിന് ഇതൊന്നും പ്രാപ്യമല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മൻ കി ബാത്തിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കത്തയക്കാം. മൻ കി ബാത്ത്, ആകാശവാണി, സംസദ് മാർഗ്, ന്യൂഡൽഹി. നിങ്ങൾ കത്തുകളും നിർദ്ദേശങ്ങളും അയക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും എനിക്ക് ലഭിക്കും. ഞാൻ വളരെ ഗൗരവമായി തന്നെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. സക്രിയരായ പൗരന്മാർ വികസനത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനമാണ്. നിങ്ങൾ കത്തയക്കുക എന്നുവെച്ചാൽ നിങ്ങൾ കർമ്മനിരതരാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രകാര്യങ്ങളിൽ നിങ്ങൾ സദാ ജാഗ്രത ആണ്. അതുതന്നെയാണ് ഒരു ദേശത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ഞാൻ ക്ഷണിക്കുന്നു, എൻ്റെ മനസ്സ് തുറക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാക്കുകൾ കൂടി അതിനൊപ്പമെത്തണം. നിങ്ങൾ കത്തയക്കുമായിരിക്കും. അടുത്ത മാസം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ അത് ഞായറാഴ്ചയായിരിക്കും. കാരണം നിങ്ങളിലേക്ക് എനിക്കെത്തിച്ചേരാനുള്ള സാധ്യത ഈ ദിവസം കൂടുതലാണ്. ഇപ്പോൾ കാലാവസ്ഥ മാറി വരികയാണ്. പതിയെ ശീതകാലമിങ്ങെത്തും. ആരോഗ്യത്തിന് പറ്റിയ കാലാവസ്ഥയാണ്. ചിലർക്ക് ആഹരിക്കാനുള്ള കാലം, മറ്റു ചിലർക്ക് വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ അണിയാനുള്ള കാലം. പക്ഷേ ഇതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലനത്തിനുള്ള കാലം കൂടിയാണിത്. ഇത് പാഴാക്കി കളയരുത്, പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും വളരെ വളരെ നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൻ കി ബാത്ത്, പ്രസാരൺ ഭവൻ, ആകാശവാണി, സൻസദ് മാർഗ്, ന്യൂഡൽഹി 1100001 എന്ന വിലാസത്തിലോ www.myGOV.in എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. അടുത്ത തവണ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നിർദ്ദേശമാകാം. വിലാസം ഒരിക്കൽ കൂടി: മൻ കി ബാത്ത്, പ്രസാരൺ ഭവൻ, ആകാശവാണി, സൻസദ് മാർഗ്, ന്യൂഡൽഹി 1100001. ഇമെയിൽ വിലാസം www.myGOV.in.